നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
കൊറോണ കാലം തുടങ്ങിയതോടെ ഓഫീസ് മീറ്റിംഗുകളും പഠനവും ആഘോഷങ്ങളും എല്ലാം ഓൺലൈൻ ആയിരിക്കുകയാണ്. ഇത്തരം ആവശ്യങ്ങൾക്കായി പലരും പല വീഡിയോ കോൺഫറൻസിംഗ് ആപ്പുകളും ഡൗൺലോഡ് ചെയ്യുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത് പതിവാണ്. ഇത്തരം വീഡിയോ കോൺഫറൻസിംഗ് സേവനങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം സ്വകാര്യ വിവരങ്ങൾ ചോരാൻ സാധ്യതയുണ്ടോ? ഇവ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇക്കാര്യങ്ങൾ മെൽബണിൽ സൈബർ സുരക്ഷാ വിദഗ്ധനായ ജയ് ചന്ദ്രശേഖർ വിവരിക്കാൻ ചേരുന്നു. നമസ്കാരം ജയ്, സ്വാഗതം SBS മലയാളത്തിലേക്ക്. ജയ്, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കൊറോണ കാലം ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. വെർച്വൽ മീറ്റിങ്ങുകളും വെർച്വൽ ആഘോഷങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. വീഡിയോ കോൺഫറൻസിംഗ് സോഫ്റ്റ്വെയർ ആപ്പുകൾ വഴിയാണ് ഇതെല്ലാം നടക്കുന്നത്. നമുക്കറിയാം ഒരുപാട് പേര് ഒരുമിച്ചിരുന്നിട്ടാണ് ഇതെല്ലാം അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ അപകട സാധ്യതയുണ്ട്, അതായത് എന്തൊക്കെ റിസ്ക് ഉണ്ട്?
മെയിൻ ആയിട്ട് റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആപ്പുകളും ഇപ്പോ ഈ കോവിഡിന്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോ കമ്പനി ആവശ്യത്തിന്, അതായത് എന്റർപ്രൈസ് ഗ്രേഡ് ആയിട്ടുള്ള ആപ്പുകൾ വളരെ കോസ്റ്റ്ലി ആണ്. അപ്പോൾ മെജോറിറ്റി ഓഫ് ദി ടൈം യൂസേഴ്സ് എല്ലാം ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻസ് അതാണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഫ്രീ ആയിട്ടുള്ള ആപ്പുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ അവർക്ക് പേ ചെയ്യുന്നില്ല. അപ്പോ അവര് അവരുടെ ഒരു ഇൻകം മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കുക, അവർ നമ്മുടെ ഡീറ്റെയിൽസ് ബാക്കിയുള്ള അവരുടെ പാർട്ട്നേഴ്സിന് കൊടുക്കുക. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു മെത്തേഡ് അവർ ഫോളോ ചെയ്യും. പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നതിൽ ഒരു റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു അക്കൗണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ടിപ്പിക്കൽ ഒരു ആപ്പിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ പേര്, ഇമെയിൽ അഡ്രസ്, ഫോൺ നമ്പർ, ജോബ് ടൈറ്റില്, അങ്ങനെയുള്ള കുറെ വിവരങ്ങൾ നമ്മൾ എന്തായാലും രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇത് കൊടുക്കാറുണ്ട്. അപ്പോ അത് അത് നോക്കുവാണെങ്കിൽ ഇത് പ്രൈവസിയെ ആയിട്ടാണ് കൂടുതലായിട്ടും നമ്മളെ അഫക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ, ഓഡിയോ അങ്ങനെയുള്ള റെക്കോർഡിങ്ങും പല കമ്പനികളും സ്റ്റോർ ചെയ്യണ്ട. അതൊക്കെ അപ്പൊ ഒരു റിസ്ക് ആണ് മെയിൻ ആയിട്ട്. അപ്പോ നമ്മൾ അതിന് എല്ലാം നോക്കി അത് നമ്മുടെ ആവശ്യത്തിന് ഉപകരിക്കുന്നതാണോ, അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആപ്പുകൾ ഒഴിവാക്കായിരിക്കും നല്ലത്.
ഓക്കെ, തീർച്ചയായിട്ടും. അപ്പം പ്രൈവസിയുടെ കാര്യം ജയ് സൂചിപ്പിച്ചല്ലോ. സൂം തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഓസ്ട്രേലിയയിൽ പോലും ഓസ്ട്രേലിയ ഡിഫൻസ് തന്നെ നിരോധിച്ചിട്ടുണ്ട്, അതുപോലെ പല രാജ്യങ്ങളിലും നിരോധിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ സാഹചര്യത്തിൽ എന്തൊക്കെ സുരക്ഷാ വീഴ്ചകൾ ഇതിൽ നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട്?
സൂമിന്റെ തന്നെ ഇത് എടുക്കുകയാണെങ്കിൽ, കാര്യം എടുക്കുകയാണെങ്കിൽ, അവരുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ വെച്ചിട്ട് ഒരു ദിവസം 7 മില്യൺ GB ഡാറ്റയാണ് അവർ കളക്ട് ചെയ്യുന്നത്. അത് നമ്മുടെ ഡീറ്റെയിൽസ് മാത്രമല്ല, അതൊക്കെ ഓഡിയോ ആവാം, വീഡിയോ ആവാം, അങ്ങനെ പല രീതിയിലുള്ള ഡാറ്റ അവർ കളക്ട് ചെയ്യുന്നു. 7 മില്യൺ GB എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മാസീവ് ഡാറ്റയാണ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ സൂമിന്റെ പല അലിഗേഷൻസിലും ഉണ്ടായിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഞാൻ ആദ്യം കഴിഞ്ഞ വർഷം തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഇവരുടെ ലിസ്റ്റ് ഓഫ് കംപ്ലയിൻസ് എടുത്തു നോക്കി കഴിഞ്ഞപ്പോൾ, ഇവർ ഏറ്റവും ആദ്യം ഈ ഇൻഫർമേഷൻ ലിങ്ക്ഡിൻ, ഫേസ്ബുക്ക് തുടങ്ങിയ കമ്പനികൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് യൂസ് ചെയ്യുന്ന ആളുടെ ഇൻഫർമേഷൻ ആരാണ്, അവരുടെ പേര്, അഡ്രസ്, ഇമെയിൽ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരുടെ വേറെ കുറെ ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ അവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോ നമുക്കിപ്പോ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ, ഞാൻ പേഴ്സൺ എ ആൻഡ് പേഴ്സൺ ബി ഇവരുടെ മീറ്റിംഗ് നടക്കുമ്പോൾ, ഇപ്പൊ ഈ ഇത് എൻക്രിപ്ഷൻ പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഈ ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ്, അങ്ങനത്തെ കുറെ അറ്റാക്ക് ഉണ്ട് നമ്മുടെ സൈബർ ടൈംസിൽ. പക്ഷെ എഫക്റ്റീവ്ലി ആ കമ്മ്യൂണിക്കേഷന്റെ സ്വകാര്യത നഷ്ടപ്പെടും. അപ്പൊ അവർക്ക് അത് കാണാനോ അല്ലെങ്കിൽ അവർക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാനോ പറ്റും. അതേപോലെ തന്നെ സൂമിനെ പറ്റി വേറെ ഒരു അലിഗേഷൻ ഉണ്ടായിരുന്നതാണ്, ഇപ്പൊ നമ്മുടെ ക്യാമറയുടെ വെബ് ബ്രൗസറില് നമ്മള് ക്യാമറ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ആ ബ്രൗസറിന്റെ ചില ടെക്നിക്കൽ യൂസ് ചെയ്തിട്ട് ക്യാമറ എനേബിൾ ചെയ്യാൻ അവർക്ക് പറ്റുമായിരുന്നു. അത് അതിനെപ്പറ്റി ഒത്തിരി കംപ്ലയിൻസ് അവരുടെ ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യുന്നു. പിന്നെ ഏറ്റവും ഒടുവിൽ കിട്ടിയ ഒരു വാർത്ത വെച്ചിട്ട് 500,000 യൂസർ അക്കൗണ്ടുകള് ഈ ഡാർക്ക് വെബിൽ അവർക്ക് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഡാർക്ക് വെബ് മീൻസ് അവര് അവരുടെ ഈ ലീക്ക് ചെയ്ത ഡാറ്റയാണ്. അത് എല്ലാ യൂസറിന്റെ പേര്, അഡ്രസ്, അങ്ങനെയുള്ള കുറെ ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പോസിബിൾ ആണ്, നടക്കുന്നതാണ്. ഇങ്ങനത്തെ ഉള്ള ആപ്പുകളിൽ നിന്ന് അത് അവർ കളക്ട് ചെയ്യും നമ്മുടെ ഇന്ന്. ഇപ്പൊ ഇത് സൂമിന് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ കമ്പനികളും കളക്ട് ചെയ്യുന്നുണ്ട്.
ഇപ്പൊ ഇത്തരം പ്രൈവസി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ, ഇപ്പൊ സൂം ഉണ്ട്, വെബ് എക്സ് ഉണ്ട്, ഹാങ് ഔട്ട് ഉണ്ട്, അപ്പൊ അതുപോലത്തെ ആപ്പുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്?
മെയിനായിട്ട് പറയുകയാണെങ്കിൽ സൽവി, അതിന്റെ പ്രൈവസി സ്റ്റേറ്റ്മെന്റ് ആദ്യം ഒന്ന് റീഡ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടും. അതായത് അവർ എവിടെയാണ് അവരുടെ ഡാറ്റ സൂക്ഷിക്കുന്നത്, എന്തൊക്കെ ഡാറ്റയാണ് അവർ കളക്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ ആ ഇൻഫർമേഷൻ അവിടെ ഉണ്ടോ, അപ്പൊ നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. രണ്ടാമത്തത്, നമ്മള് ഇപ്പൊ ഒരു മീറ്റിംഗ് നമ്മള് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം അതിൻ്റെ അകത്ത് ആരൊക്കെയാണ് ആ മീറ്റിംഗിൽ ഉള്ളത്. നമുക്ക് അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയുകയോ അല്ലെങ്കിൽ ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ആൾ മാത്രമാണ് മീറ്റിങ്ങിന് വന്നിട്ടുള്ളൂ, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മീറ്റിങ്ങിന് എപ്പോഴും ഒരു പാസ്വേഡ് ഉപയോഗിക്കുക. ഇപ്പൊ ഒരു ഒരു റിസ്ക്, ഞാൻ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു റിസ്ക് ഞാൻ പറയാം. ഇപ്പോ സൂം ബോംബിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു സൂമിനെ പറ്റി. അതായത് നമ്മളിപ്പോ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാര് വന്നിട്ട് വേറെ വീഡിയോ കാണിക്കുക, അവര് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാതെ കയറി വന്നിട്ട് എന്തെങ്കിലും വീഡിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമന്റ്സ് ഷൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ, അങ്ങനെ കുറെ ഇത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പാസ്വേഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഒരു പരിധിവരെ തടയാൻ പറ്റും. പിന്നെ മാത്രമല്ല, ഈ ആപ്പുകൾ അവർ റെഗുലർലി ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടായതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും ചെയ്ത ആപ്പ് നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എപ്പോഴും ചെക്ക് ചെയ്യുക അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക. പിന്നെ വീഡിയോ നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് ഓഫ് ചെയ്ത് വെക്കുക. എപ്പോഴും നമ്മളത് ഓൺ ആക്കിയിട്ടുണ്ട്, ഒരു ആവശ്യമില്ലെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ നമ്മള് മീറ്റിംഗിന്റെ ലിങ്ക് വിത്ത് പാസ്വേഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഫോർവേഡ് ചെയ്യുവാണെങ്കിൽ അത് സൂക്ഷിക്കുക, നമ്മൾ ആർക്കൊക്കെ അത് ഷെയർ ചെയ്യുന്നതെന്നുള്ള. പിന്നെ ഇപ്പൊ റിക്കറിംഗ് മീറ്റിംഗ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കത് പാസ്വേഡ് ഇടയ്ക്ക് ചേഞ്ച് ചെയ്യുന്നതൊക്കെ വളരെ നന്നായിരിക്കും. അതൊക്കെയാണ് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ. പിന്നെ ഈ മീറ്റിംഗ് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മീറ്റിംഗ് ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വരാനുള്ള ആൾക്കാർ ഇപ്പൊ 10 മണിക്ക് മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് 10:05 അല്ലെങ്കിൽ 10:10 മാക്സിമം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ആരും അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ മീറ്റിംഗ് തീരുന്നിടം വരെ ആ മീറ്റിംഗ് റൂം, ഇറ്റ് എ വെർച്വൽ മീറ്റിംഗ് റൂം, വി ക്യാൻ ക്ലോസ്. അത് റൂം ക്ലോസ് ചെയ്യുന്നില്ല, അപ്പൊ അവർക്ക് വരാൻ പറ്റില്ല. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ഇൻഫർമേഷൻ പരമാവധി, അതായത് ഫോൺ നമ്പറുകള്, ഇമെയില്, അത്ര ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ അത്ര പേരില്ലാത്തൊരു ആപ്പാണെങ്കിൽ അതിനൊന്നും കൊടുക്കാതിരിക്കുക. അങ്ങനെ നമ്മൾ ട്രൈ ചെയ്യാതിരിക്കും നല്ലത്. അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറെ കാര്യങ്ങൾ, അതായത് സം ബെസ്റ്റ് പ്രാക്ടീസസ് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഷെയറിങ്, ഇപ്പൊ നമുക്ക് ഞാൻ മീറ്റിംഗ് ഞാൻ ചെയ്യുന്ന ഹോസ്റ്റ് ആണെങ്കിൽ ഞാൻ അതിന്റെ പെർമിഷൻ ഇപ്പൊ വേറൊരാൾക്ക് മീറ്റിംഗ് പ്രസന്റ് ചെയ്യണമെങ്കിൽ അപ്പൊ അതിന്റെ പെർമിഷൻ എന്നോട് ചോദിക്കുന്ന രീതിയിൽ അതിന്റെ സെറ്റിംഗ് ഉണ്ട്. അപ്പൊ അത് എനേബിൾ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ബാക്കി പാർട്ടിസിപ്പന്റിന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചറുകൾ, അതൊക്കെ നമുക്ക് ഓഫ് ചെയ്യാനോ അങ്ങനെയൊക്കെ പറ്റും. അപ്പൊ എപ്പോഴും ഈ ഇതിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ഏരിയ ഉണ്ടാവും, അവിടെ പോയിട്ട് അല്പം ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. ഏത് പുതിയ ആപ്പുകളാണെങ്കിലും അത് അത് ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്യും.
ഓക്കെ, ഇപ്പൊ മീറ്റിംഗ് ലോക്ക് ചെയ്യുന്ന കാര്യം ജയ് പറഞ്ഞല്ലോ, അപ്പൊ അതിൽ എനിക്കൊരു സംശയം തോന്നിയിരുന്നു. ഒരു സമയം കഴിയുമ്പോൾ നമ്മളത് ലോക്ക് ചെയ്തു, പക്ഷെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ട ഒരാൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ പിന്നീട് അയാൾക്ക് എങ്ങനെ അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും?
അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് യൂസർ വരുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് സാധാരണ റൂമിന് നമ്മൾ പുറത്തുനിന്ന് ഒരാൾ ഇൻവോക്ക് ചെയ്യണ പോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ നമ്മളെ കാണിക്കും, ദർ ഈസ് സംവൺ വെയിറ്റിംഗ് ഔട്ട്സൈഡ് ദിസ് റൂം, അവരെ അഡ്മിറ്റ് ചെയ്യട്ടെ എന്ന് നമ്മളോട് ചോദിക്കും. അപ്പോ നമുക്ക് വേണമെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാം, അപ്പോ അവർക്ക് നമ്മുടെ ഇതിലേക്ക് വരാൻ പറ്റും. ഇപ്പോ മിക്കവാറും സൂം, വെബെക്സ്, അതിലൊക്കെ ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഫീച്ചറാണ്. ഇപ്പോ മിക്കവാറും എന്റർപ്രൈസ് കസ്റ്റമേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ മൈക്രോസോഫ്റ്റിന്റെ ടീംസിനും ഇപ്പൊ പുതിയ ഒത്തിരി ആൾക്കാർ അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാത്തിനും ഇതൊരു നല്ലൊരു ഫീച്ചർ ആയതുകൊണ്ട് എല്ലാത്തിനും ഉള്ള ഒരു ഫീച്ചറാണത്.
ഓക്കെ, ഇപ്പൊ വൈറസിനെ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ ആന്റിവൈറസ് ചെയ്യുന്ന പോലെ ഇത്തരം ആപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ പ്രിവെൻഷൻ ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ പ്രത്യേകിച്ച്?
നമ്മള് അതിൽ ആകെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആപ്സ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മളത് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മെജോറിറ്റി ഓഫ് ദ ആപ്സ്, ഏത് ആപ്പ് എടുത്തു കഴിഞ്ഞാലും അവര് നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ അത് ചില കമ്പനി അത് നന്നായിട്ട് സൂക്ഷിക്കും, ചില കമ്പനി അത് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അവിടെയാണ് നമ്മുടെ ഇപ്പൊ ഈ പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഈ ഡാറ്റയ്ക്ക് മൂന്ന് ഫോം ഉണ്ട്, ഡാറ്റ അറ്റ് റെസ്റ്റ്, ഡാറ്റ ഇൻ യൂസ് ആൻഡ് ഡാറ്റ ഇൻ ട്രാൻസിറ്റ്. അപ്പോ ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോ കോൺഫറൻസ് ആയി കഴിഞ്ഞാലും ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഡാറ്റ ഉപയോഗിക്കുമ്പോഴും എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്നു, ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോഴും, പിന്നെ ഡാറ്റ ഇങ്ങനെ നെറ്റ്വർക്കിലൂടെ സഞ്ചരിക്കുമ്പോഴും, അത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് നമ്മൾ നല്ല ഇത്ര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആപ്പ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ്. കാരണം അങ്ങനെയുള്ള കമ്പനികൾ മാത്രമാണ് കമ്പനിയുടെ ഒരു റെപ്യൂട്ടേഷനെ കരുതി അവർ അല്പം നല്ല ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ അതിൽ എബോവ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡോ കീപ്പ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ബേസിക് ഹൈജീൻ നമ്മൾ പറയുന്നത് ആന്റിവൈറസ് ഉണ്ട്, അത് അപ്ഡേറ്റ് ചെയ്യുക, അതുകൊണ്ട് ഇടയ്ക്ക് സ്കാൻ ചെയ്യുക. വേറെ ആപ്പുകളും ഇപ്പൊ ജോലിക്ക് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ അതിൽ വേറെ ആപ്പുകൾ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. ഞാൻ കുറെ ഫ്രണ്ട്സിനോട് കണ്ടേക്കുന്ന ഒരു കാര്യമാണ്, അവർ ഈ വർക്ക് ലാപ്ടോപ്പ് തന്നെ വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത് അത് എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും മലയാളം വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ വെബ്സൈറ്റുകളൊക്കെ പോയി കഴിയുമ്പോൾ കണ്ട പോപ്പപ്പുകളും അത് ഇതൊക്കെ വരും. അപ്പൊ അവർ ഇതിലൊക്കെ ക്ലിക്ക് ചെയ്യും, അവർക്ക് അറിഞ്ഞുകൂടെ എന്താ പറഞ്ഞെന്നുണ്ടെങ്കിൽ അവർ ക്ലോസ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യണമായിരിക്കും. പക്ഷെ നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ അതുകൊണ്ട് ഇൻഫെക്റ്റഡ് ആവാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ റിസ്ക് അവിടെ ഉണ്ട് അങ്ങനെ വരുമ്പോഴും. അപ്പോ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ഇങ്ങനത്തെ വർക്ക് ചെയ്യുന്ന ലാപ്ടോപ്പുകളെല്ലാം ഇതൊക്കെ അവോയ്ഡ് ചെയ്യായിരിക്കും നല്ലത്.
ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും ജയ് ഇത്രയും നേരം ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി. ജയ് ചന്ദ്രശേഖർ.
താങ്ക് യു സാലി, താങ്ക് യു സോ മച്ച്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.